ചിന്തിക്കാറില്ല. നാം സംസാരിക്കുന്ന കാര്യങ്ങൾ എത്രമാത്രം ദോഷമുണ്ടാക്കുന്നു എന്നും പലപ്പോഴും നാം ഓർക്കാറില്ല. തന്മൂലം നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ വ്യർത്ഥ വാക്കുകളായി തീരാറുണ്ടല്ലേ. ഹോശേയ പ്രവാചകൻ തൻ്റെ ജനത്തോട് ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് ഹോശേയ പ്രവചനം 10-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഹോശേയ പ്രവചനം 10-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം വരെ നാം ചിന്തിച്ചിരുന്നുവല്ലോ. 4-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ നാം കാണുന്നത് അവർ വ്യർത്ഥ വാക്കുകൾ സംസാരിച്ചു, ഉടമ്പടി ചെയ്യുന്നതിൽ കള്ളസത്യം ചെയ്യുന്നു, അതുകൊണ്ട് ന്യായവിധി വയലിലെ ഉഴച്ചാലുകളിൽ നഞ്ചു ചെടി പോലെ മുളച്ചു വരുന്നു. ഈ വടക്കേ രാജ്യത്തിൻ്റെ, അതായത് ഹോശേയയുടെ രാജ്യത്തിൻ്റെ അന്ത്യനാളുകൾ ഏതാണ്ട് നമ്മുടെയൊക്കെ ഇന്നത്തെ അവസ്ഥ പോലെ ആയിരുന്നു എന്നാണ് തോന്നുന്നത്. ഈ വാക്യത്തിൽ പറയുന്നത് ശ്രദ്ധിച്ചാൽ അവരുടെ സംസാരത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഈ ജനം വെറും വായാടികളായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ റേഡിയോയും ടെലിവിഷനും അച്ചടിയും എല്ലാം നമ്മുടെ ഈ തലമുറയെ ഭൂമിയിൽ ഉണ്ടായിട്ടുള്ളതിലേക്കും വലിയ വായാടികളാക്കിയിരിക്കുകയാണ്. അഴകും വാചാലതയുമുള്ള ഒരു ജന്തു തന്നെയാണ് മനുഷ്യൻ. ഒരു മനുഷ്യൻ ഉരുവിടുന്നത്രയും വാക്കുകൾ മരത്തിലിരിക്കുന്ന കുരങ്ങ് പറയുകയില്ലല്ലോ. സംസാരിച്ച് സംസാരിച്ച് കെട്ടുകണക്കിന് കടലാസുകൾ അച്ചടിച്ചു കൂട്ടുകയാണ്. ആയതിൽ 99.44% ശ്രദ്ധിക്കുവാൻ കൊള്ളാകുന്ന ഒന്നുമില്ലാത്തതാണ്. ഇതിൽ മിക്കവാറും പറയാതിരുന്നെങ്കിൽ എന്നാണ് ഞാൻ ചിന്തിക്കാറുള്ളത്. ഇതൊക്കെ ആയിട്ടും ഈ പറയുന്നതിനും എഴുതുന്നതിനുമെല്ലാം പണം കൊടുക്കുകയാണ്. എന്തൊരു വിരോധാഭാസം അല്ലേ. ഇത്രയധികം പറഞ്ഞിട്ടും മനുഷ്യനെ ദൈവത്തിൻ്റെ വഴി കാണിക്കുവാനോ ദൈവത്തിങ്കിലേക്ക് മടക്കി വരുത്തുവാനോ ദൈവവചനം മനസ്സിലാക്കുവാനോ ആരും കാര്യമായിട്ടൊന്നും എഴുതുന്നും പറയുന്നുമില്ല. 4-ാം വാക്യത്തിൽ പറയുന്നു അവർ വ്യർത്ഥ വാക്കുകൾ സംസാരിച്ച് ഉടമ്പടി ചെയ്യുന്നതിൽ കള്ളസത്യം ചെയ്യുന്നു. അവർ അങ്ങനെ അങ്ങ് സംസാരിച്ച് സംസാരിച്ചു പോവുകയാണ്. പക്ഷേ അവർ പറയുന്നതിൽ മിക്കവാറും ഒന്നും തന്നെ വിശ്വസിക്കുവാൻ കൊള്ളാകുന്നതില്ല. ചില വിശ്വാസികൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ കോടതിയിൽ ചെല്ലുമ്പോൾ ബൈബിളിൽ തൊട്ടുകൊണ്ട് സത്യം ചെയ്തില്ലെങ്കിൽ അത് കഷ്ടമാണെന്ന്. തുറന്നു പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യാതിരിക്കാമെങ്കിൽ എനിക്ക് ഏറ്റവും സന്തോഷമാണ്. കാരണം കള്ളം പറയുവാൻ പരിപാടി ഇട്ടുകൊണ്ട് കോടതിയിൽ കയറുന്ന ഒരുവൻ വേദപുസ്തകം പിടിച്ചുകൊണ്ട് എന്തിന് ദൈവദൂഷണം കൂടി പറയണം? ബൈബിൾ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരർത്ഥവും വിലയും ഇല്ലാത്ത വസ്തുവെങ്കിൽ എന്തിനാണത് മറ്റ് എന്തിനെങ്കിലും ഉപയോഗിക്കുന്നത്? ബൈബിൾ എടുത്തുകൊണ്ട് ആണയിടുന്ന ചിലർ കള്ളം പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എത്ര മോശപ്പെട്ട ഒരു സ്ഥിതിവിശേഷമാണിത്. ക്രിസ്തു വിശ്വാസികൾ എന്ന് പറയുന്ന എത്ര പേർ കള്ള ഉടമ്പടി ചെയ്യുവാൻ വാക്കുകൾ ഉപയോഗിക്കുന്നു, തങ്ങളെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് കരങ്ങൾ ഉയർത്തുകയും എഴുന്നേറ്റ് നിൽക്കുകയും സാക്ഷി പറയുകയും ചെയ്തതിന് ശേഷം വീണ്ടും വീണ്ടും തെറ്റിൽ വീണിട്ട് പിന്നെ പഴയ സമർപ്പണവും പ്രാർത്ഥനയും ചെയ്യുന്നതായ ആ സ്ഥിതി. പക്ഷേ ഒരു മാറ്റവുമില്ല. ഇതെത്ര ഭയങ്കര തെറ്റാണ്. എത്ര പ്രാവശ്യം നാം വാക്കുകൾ പറയുന്നു, പക്ഷേ ദൈവം മുൻപാകെ അത് സത്യമല്ല എന്ന് നാം ചിന്തിച്ചുകൊണ്ടല്ലേ പറയുന്നത്? വ്യർത്ഥ വാക്കുകൾ. അതുകൊണ്ട് ന്യായവിധി വയലിലെ ഉഴച്ചാലുകളിൽ നഞ്ചുചെടി പോലെ മുളച്ചു വരുന്നു. മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ മനോഹരങ്ങളായ തോട്ടത്തിൽ വളർന്നു വരുന്ന വിഷച്ചെടി പോലെ ന്യായവിധി വരുന്നു. നമ്മുടെ നല്ല നല്ല പ്രതീക്ഷകൾക്ക് മങ്ങൽ ഏൽപ്പിക്കുന്ന വിഷച്ചെടി. അടുത്തത് 5-ാം വാക്യമാകുന്നുവല്ലോ. അവിടെ നാം വായിക്കുന്നത് 10-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. ശമരിയ നിവാസികൾ ബേത്ത് ആവേനിലെ കാളക്കുട്ടിയെക്കുറിച്ച് പേടിക്കുന്നു, അതിലെ ജനം അതിനെക്കുറിച്ച് ദുഃഖിക്കുന്നു, അതിൻ്റെ പൂജാരികൾ അതിനെക്കുറിച്ച്, അതിൻ്റെ മഹത്വം അതിനെ വിട്ടുപോയതുകൊണ്ട് അതിനെക്കുറിച്ചും വിറയ്ക്കുന്നു. ബഥേലിന് ഒരു പരിഹാസമാണ് ബേത്ത് അവേൻ എന്ന പേര്. യൊരോബെയാമിൻ്റെ കാലത്ത് ഒരു സ്വർണക്കാളക്കുട്ടിയെ ബഥേലിലും മറ്റേതിനെ ശമരിയിലുമാണല്ലോ പ്രതിഷ്ഠിച്ചിരുന്നത്. ഏത് കാളക്കുട്ടിയാണ് വലുതെന്നും ഏതിലാണ് കൂടുതൽ സ്വർണം എന്നുമുള്ള കാര്യത്തിൽ ഈ രണ്ട് സ്ഥലത്തെയും ജനങ്ങൾ അന്യോന്യം അസൂയപ്പെട്ടു മത്സരിച്ചിരുന്നു. അതിലെ ജനം അതിനെക്കുറിച്ച് ദുഃഖിക്കുന്നു. ഈ കാളക്കുട്ടികളെക്കുറിച്ച് ജനങ്ങൾ ദുഃഖിക്കുന്നു എന്നതുകൊണ്ട് അവരുടേതിനേക്കാൾ മെച്ചമായിരിക്കണം ഞങ്ങളുടേതെന്ന ചിന്തയിൽ പരിശ്രമിക്കുന്നതാണ് ഇവിടെ പറയുന്നത്. ഇത് ഇന്നത്തെ സാഹചര്യത്തിൽ പറഞ്ഞാൽ അടുത്ത വീട്ടുകാരുടെ ഒപ്പം എത്തിച്ചേരുവാനുള്ള കഠിന പ്രയത്നം. അസൂയയിൽ നിന്നും ഉടലെടുക്കുന്ന ഈ ചിന്ത എപ്പോഴും നമ്മുടെ സമാധാനത്തെ നഷ്ടപ്പെടുത്തും. പലർക്കും തങ്ങൾക്കില്ലാത്തതിലല്ല വിഷമം, പിന്നെയോ അടുത്ത വീട്ടിൽ ഉള്ളതുകൊണ്ടാണ്. ഇന്ന് അനേകരുടെയും ബലഹീനത ഇതുതന്നെയാണ് ഇല്ലേ? ഭാര്യ ഭർത്താവിനെ എപ്പോഴും ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. അദ്ദേഹം ഓഫീസിൽ നിന്നും വന്നാൽ ഓടിച്ചെന്ന് പറയും, എനിക്കൊരു പച്ച പ്രിന്റഡ് സിൽക്ക് സാരി വേണം. അതെന്തിനാടി ഇപ്പോൾ? ഓ, നമ്മുടെ ആ സൂസി ഇല്ലേ, അവൾ അത്തരം ഒരെണ്ണം എടുത്തു. എന്തൊരു ഉപാധി ഇല്ലേ? അടുത്ത വീട്ടുകാർ രണ്ട് കിടക്കമുറിയും ഒരു കുളിമുറിയുമുള്ള വീട് വെച്ചു. അതുകൊണ്ട് നമ്മുടെ വീടിന് നാല് കിടക്കമുറികളും അതിനനുസരിച്ച സൗകര്യങ്ങളും വേണം. ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും കുളിമുറികൾ മൂന്ന് വേണം. പ്രിയ സുഹൃത്തെ, ഇതാണോ താങ്കളുടെ ചിന്ത? നമ്മുടെ വീടുകളിലൊക്കെ സൽക്കാരങ്ങൾ ഇതിന്റെ വ്യക്തമായ തെളിവല്ലേ? നാം കണക്ക് കൂട്ടുന്നത് അടുത്ത വീട്ടിലെ കല്യാണത്തിന് എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നാണല്ലേ? അതാണ് നമ്മുടെ മാനദണ്ഡം. എന്തൊരു അടിമത്തമല്ലേ? അവരുടെ കല്യാണം ഉറപ്പിന് 20 കാർ ഉണ്ടായിരുന്നു. നമുക്ക് 40 ഇല്ലെങ്കിൽ 30 എങ്കിലും വേണം. അവരുടെ മകളുടെ കല്യാണത്തിന് 60 പവൻ കൊടുത്തു. നമ്മൾ 100-ൽ കുറച്ചെങ്ങനെ കൊടുക്കും? എന്തൊരു നാണംകെട്ട കച്ചവടമാകുന്നു ഇതല്ലേ? ഇതൊരു വിഗ്രഹാരാധന തന്നെയാണ്. കാളക്കച്ചവടം നടത്തുന്നത് പോലെ വിലപേശി പെൺകുട്ടിയുടെ അപ്പനോട് കിട്ടാവുന്നത് മുഴുവൻ ഊറ്റിപ്പിഴിഞ്ഞു വാങ്ങിയിട്ട് മറ്റുള്ളവരുടെ മുൻപിൽ ഗമ കാണിക്കുവാൻ മത്സരിച്ച് വിരുന്ന് നടത്തിയിട്ട് ഇന്ന് ഒരു പണിയുമില്ലാതെ നടക്കുന്ന വിദ്വാൻമാരെ എനിക്കറിയാം. എന്തൊരു നാണംകെട്ട അജ്ഞത, അടിമത്വം. ഈ 21-ാം നൂറ്റാണ്ടിന്റെ ഈ സമയത്തും ഇത്തരം മരമണ്ടന്മാരുണ്ടല്ലോ എന്ന് ഞാൻ അങ്ങ് അതിശയിച്ചു പോവുകയാണ്. എനിക്ക് ആവശ്യമുള്ളത് എന്തെന്ന് തീരുമാനിക്കുവാൻ എനിക്ക് കഴിവില്ലേ? സ്വാതന്ത്ര്യമില്ലേ? ഒരു ഉപാധിയും പറഞ്ഞ് രക്ഷപ്പെടുവാൻ നോക്കരുത്. എന്തൊരു തീരുമാനം എടുക്കേണ്ടി വരുമ്പോഴും ഒരു വെള്ളക്കടലാസ് എടുത്ത് അത്യാവശ്യമുള്ളത്, ആവശ്യമുള്ളത്, ഇല്ലാതെ കഴിച്ചു കൂട്ടാവുന്നത് ഇങ്ങനെ തരംതിരിച്ചങ്ങോട്ട് എല്ലാം ഒന്ന് എഴുതണം. ആദ്യം അത്യാവശ്യമുള്ളത് ചെയ്യുക, പിന്നെ ആവശ്യമുള്ളത്. അതും ചെയ്യണോ വേണ്ടായോ എന്ന് 3 പ്രാവശ്യമെങ്കിലും ചോദിച്ചിട്ട് ചെയ്യുക. ആരുടെയും സമ്മർദ്ദം ഇതിനാവശ്യമില്ല. യുവജനങ്ങളോട് എനിക്കൊരു അപേക്ഷയുണ്ട്. നിങ്ങൾ നിങ്ങളുടെ കല്യാണമൊക്കെ വന്നാൽ അനാവശ്യ ചെലവുകളെല്ലാം വേണ്ട എന്ന് വെക്കുവാൻ ധൈര്യം കാണിക്കണം. ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഉപദേശം വേണമെങ്കിൽ എനിക്ക് എഴുതുക, ഞാൻ നിങ്ങളെ സഹായിക്കാം. അടുത്ത വീടിനെ നോക്കി മാത്രം ജീവിക്കുന്ന ഈ അസൂയാലുക്കൾ ഒരിക്കൽ പോലും രക്ഷപ്പെടില്ല. ഹോശയുടെ ജനവും ഈ കാളക്കുട്ടിയെ ആരാധിക്കുന്നത് കരക്കാർ തമ്മിൽ മത്സരിച്ചായിരുന്നു. ഇന്നും ഇങ്ങനെ ആരാധിക്കുന്നവരുണ്ട്. ആ പള്ളിക്കാരുടേതിനേക്കാൾ ഉഗ്രനായിരിക്കണം ഞങ്ങളുടെ വെടിക്കെട്ട്. ആ അമ്പലത്തേതിനേക്കാൾ വലുതായിരിക്കണം ഞങ്ങളുടെ കോലം. സുഹൃത്തെ, ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇസ്രായേൽ ജനം ദൈവത്തിൽ നിന്നും അകന്നുപോയപ്പോൾ ഈ മത്സരബുദ്ധി തുടങ്ങി. ഈ മത്സരബുദ്ധി ദൈവീകമല്ല, പൈശാചികമാണ്. ആരാധനയുടെ പേര് പറഞ്ഞ്, ഭക്തിയുടെ വേഷം ധരിച്ച്, മതത്തിന്റെ മറവിൽ അന്യോന്യം തലതല്ലിക്കീറുന്നത് പൈശാചികമാണ്. പിശാചിന്റെ ഈ വലിയ അടവിനെ നാം തിരിച്ചറിയണം. ഒരു വശത്ത് എല്ലാ ദൈവങ്ങളും ഒന്നാണെന്ന് അവൻ പഠിപ്പിക്കും. മറുവശത്ത് ഞങ്ങളുടെ ആരാധനാസ്ഥലം യഥാർത്ഥത്തിൽ നിങ്ങൾ ഇപ്പോൾ ആരാധിക്കുന്നിടത്താണ്, അതുകൊണ്ട് അത് വിട്ടുതരണമെന്ന് പറഞ്ഞ് കലാപം അഴിച്ചുവിടുന്നു. 100-കണക്കിന് നിരപരാധികൾ കൊല്ലപ്പെടുന്നു. ചെകുത്താന്റെ ഈ തന്ത്രം ഇനിയെങ്കിലും മനസ്സിലാക്കൂ സുഹൃത്തെ. 6-ാം വാക്യത്തിൽ പറയുന്നത് ഈ സ്വർണ്ണ കാളക്കുട്ടികളെ അശൂരിലെ രാജാവ് കൊണ്ടുപോകുമെന്നാണ്. തങ്ങൾ വലിയ മഹത്വം എന്ന് കരുതിക്കൊണ്ട് നടന്നതിനെ അയൽപക്കക്കാർ തട്ടിക്കൊണ്ടുപോകും. ഇതുവരെ ചെയ്ത എല്ലാ പരിശ്രമങ്ങളും നശിക്കും. മാത്രമല്ല, ഇതിൽ ആശ്രയിച്ചിരുന്നവർ ലജ്ജിച്ചു പോകും. പ്രിയ സുഹൃത്തെ, താങ്കളുടെ ആശ്രയം ഇതുപോലെ താൽക്കാലികമായതിലാണോ, അതോ ഒരിക്കലും മാറാത്തവനായ ജീവനുള്ള ദൈവത്തിങ്കിലാണോ? വടക്കേ രാജ്യത്തെ രാജാവിനെ നീക്കിക്കളയുവാൻ പോകുന്നു എന്ന് ദൈവം വ്യക്തമാക്കുന്നു. അതെ, വെള്ളത്തിലെ ചുള്ളി പോലെ നശിച്ചു പോകും, വെള്ളത്തിലെ പത പോലെ നീങ്ങിപ്പോകുന്ന രാജ്യത്വം. എട്ടാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഇസ്രായേലിന്റെ പാപമായിരിക്കുന്ന ആവെനിലെ പൂജാഗിരികൾ നശിച്ചു പോകും, മുള്ളും പറക്കാരിയും അവരുടെ ബലിപീഠങ്ങളിന്മേൽ മുളയ്ക്കും, അവർ മലകളോട് തങ്ങളുടെ മേൽ വീഴുവീൻ എന്നും പറയും. ആവെനിലെ പൂജാഗിരികൾ നശിച്ചു പോകും, എല്ലാ കുന്നുകളുടെ നെറുകയിലുമുള്ള വൃക്ഷത്തിന്റെ ചുവട്ടിൽ അവർ അവരുടെ വിഗ്രഹങ്ങളെ ആരാധിച്ചു പോകും, അവർ മലകളോട് ഞങ്ങളുടെ മേൽ വീഴുവീൻ എന്ന് പറയും. തങ്ങളുടെ മേൽ വന്നുകൊണ്ടിരിക്കുന്ന ന്യായവിധിയിൽ നിന്നും മറഞ്ഞിരിക്കുവാൻ ഇവർ ആഗ്രഹിക്കുകയാണ്. മഹോപദ്രവ കാലത്തും ഇതാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിന്റെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. 9-ാം വാക്യത്തിൽ, ഇസ്രായേലെ, ഗിബയുടെ കാലം മുതൽ നീ പാപം ചെയ്തിരിക്കുന്നു, അവർ അവിടെ തന്നെ നിൽക്കുന്നു, ഗിബയിൽ നീതികെട്ടവരോടുള്ള പട അവരെ എത്തിപ്പിടിച്ചില്ല. ന്യായാധിപന്മാരുടെ പുസ്തകം 19-ാം അധ്യായവും 20-ാം അധ്യായവും നാം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ക്രൂരമായ സംഭവങ്ങളിലേക്കായിരിക്കും ഈ വാക്യം വിരൽ ചൂണ്ടുന്നത്. രാജ്യത്തുണ്ടായ ആഭ്യന്തര കലഹത്തിന് ശേഷം പോലും ഗിബയിലെ ജനങ്ങളെ നീക്കിക്കളഞ്ഞ് പാപം അവിടെ നിലനിന്നു. അതിനികൃഷ്ടമായ ലൈംഗിക പാപങ്ങൾ എപ്പോഴും ഓർത്തോണം. സത്യദൈവത്തെ ആരാധിക്കാത്ത സ്ഥാനത്തൊക്കെ ഈ അന്യ ആരാധനയുടെ കൂടെ തന്നെ അസാന്മാർഗിക പ്രവർത്തനങ്ങളും വളർന്നുകൊണ്ടേയിരിക്കും. ആരെയും പേടിക്കാനില്ലല്ലോ, അപ്പോൾ പിന്നെ എന്തുമാകാമെന്ന ചിന്ത. 10-ും 11-ും വാക്യങ്ങൾ, ഞാൻ ആഗ്രഹിക്കുമ്പോൾ അവരെ ശിക്ഷിക്കും, അവരെ അവരുടെ രണ്ടകൃത്യം നിമിത്തം ശിക്ഷിക്കുമ്പോൾ ജാതികൾ അവരുടെ നേരെ കൂടി വരും. എഫ്രയീം മരുക്കമുള്ളതും ധാന്യം മെതിപ്പാൻ ഇഷ്ടപ്പെടുന്നതുമായ പശുക്കിടാവാകുന്നു, ഞാൻ അതിൻ്റെ ഭംഗിയുള്ള കഴുത്തിൽ നുകം വെക്കും, ഞാൻ എഫ്രീമിനെ നുകത്തിൽ പിണയ്ക്കും, യഹൂദ ഉഴുകയും യാക്കോബ് കട്ട ഉടയ്ക്കുകയും ചെയ്യേണ്ടി വരും. എഫ്രീം മരുക്കമുള്ളതും ധാന്യം മെതിപ്പാൻ ഇഷ്ടപ്പെടുന്നതുമായ പശുക്കിടാവാകുന്നു, അവർക്കുണ്ടായ സമൃദ്ധമായ കൊയ്ത്ത് എടുക്കുവാൻ അവർക്ക് സന്തോഷമാണ്. പക്ഷേ നിലത്തിലേക്ക് ഇറങ്ങി ഉഴുതു മറിച്ച് കട്ടയുടയ്ക്കുവാൻ അവർക്കിഷ്ടമില്ലായിരുന്നു. അവർ ഇഷ്ടപ്പെടാതിരുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ എഫ്രയീമിനെ ദൈവം നിർബന്ധിക്കുമെന്ന് ദൈവം അരുളിച്ചിരിക്കുകയാണ്. ഇതുവരെ ദുശാഠ്യമുള്ള പശുക്കിടാവായിട്ടായിരുന്നു എഫ്രയീമിനെ കുറിച്ച് പറഞ്ഞിരുന്നത്. പക്ഷേ ഇനിയും ദൈവം ഇസ്രായേലിനെ കൊണ്ട് നിലമുഴുകയും കട്ടയുടയ്ക്കുകയും ചെയ്യിക്കും. ഇത് വളരെ കഠിനമായ വേലയാണ്. അശൂരിലും ബാബിലോണിലും അടിമകളായി പോകുന്നതിൻ്റെ ഒരു ദൃശ്യം. നമ്മുടെ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ അടിച്ചതിലേ പോയില്ലെങ്കിൽ പോകുന്നതിലേ അടിക്കുമെന്ന്. അങ്ങനെ വന്നാൽ വഴി വളരെ ദുർഘടമായിരിക്കും. 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നീതിയിൽ വിതപ്പിൻ, ദയക്കൊത്തവണ്ണം കൊയ്യുവിൻ, നിങ്ങളുടെ തരിശു നിലം ഉഴുവിൻ, യഹോവ വന്ന് നിങ്ങളുടെ മേൽ നീതി വർഷിപ്പിക്കേണ്ടതിന് അവനെ അന്വേഷിപ്പാനുള്ള കാലം ആകുന്നുവല്ലോ. തിരുവചനത്തിൽ ആദ്യോടന്തം കാണുന്ന ഒരു സത്യമാകുന്നു ഇത്. ഗലാത്തിയിലെ വിശ്വാസികൾക്ക് വിശുദ്ധ പൗലോസ് എഴുതിയപ്പോൾ അർത്ഥമാക്കിയതും ഇത് തന്നെയാണ്. ഗലാത്തിലേഖനം 6-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, വഞ്ചനപ്പെടാതിരിപ്പിൻ, ദൈവത്തെ പരിഹസിച്ചുകൂടാ, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും, ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. പക്ഷെ പറയുന്നത് തൻ്റെ ജനം നീതിയിൽ വിതച്ചാൽ കരുണയിൽ കൊയ്യുമെന്ന്. പിശാചിന്റെ ഇഷ്ടത്തിന് ജീവിച്ചിട്ട് ദൈവത്തിങ്കൽ നിന്നും ഒരു അനുഗ്രഹം ആഗ്രഹിച്ചാൽ ലഭിക്കില്ല എന്നത് വെറും ഒരു സത്യം മാത്രം. ഇവിടെ പറയുകയാണ്, നിങ്ങളുടെ തരിശു നിലങ്ങളെ ഉഴുവീനെന്ന്. മേലിൽ ഫലം പുറപ്പെടുവിക്കാതിരിക്കരുത്, അനുദപിക്കുക, ഒരു പുതിയ ആരംഭമിടുക, ജീവിതം ഫലവത്താകട്ടെ, കുറവുകളെ ഏറ്റുപറയുക, ജീവിതം ദൈവഹിതത്തിന് അനുസരണമായി മുൻപോട്ട് നയിക്കുക എന്ന്. 13-ാം വാക്യത്തിൽ, നിങ്ങൾ ദുഷ്ടത ഉഴുത് നീതികേട് കൊയ്തു, ഭോഷ്കിന്റെ ഫലം തിന്നിരിക്കുന്നു, നീ നിന്റെ വഴിയിലും നിന്റെ വീരന്മാരുടെ സംഘത്തിലും ആശ്രയിച്ചിരിക്കുന്നു. ഹോശയുടെ ജനം ഇത്രയൊക്കെ ആയിട്ടും തങ്ങളുടെ പാഠം പഠിച്ചില്ല. അവർ ദുഷ്ടത വിതച്ചു, ഇപ്പോൾ നീതികേട് കൊയ്യുകയാണ്. അവർ ഭോഷ്കിന്റെ ഫലം തിന്നിരിക്കുന്നു. അവർ തങ്ങളുടെ വീരന്മാരിൽ ആശ്രയിച്ചു. അവരോട് ഭോഷ്ക് പറഞ്ഞ നേതാക്കന്മാരിലും ദൈവത്തെക്കാൾ ഉപരിയായി ഈ മനുഷ്യരെ വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ അവർക്ക് ലഭിക്കേണ്ടത് തന്നെ ലഭിച്ചു, ഭോഷ്കിന്റെ ഫലം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾ ഏത് പാർട്ടിയാകുന്നു നല്ലതെന്ന് സമർത്ഥിച്ചാലും ഒരു കാര്യം സത്യമാണ്, ദുഷ്ടന്മാരായ അഭക്തരായ ഒരു കൂട്ടം ജനത്തിന് ഒരിക്കലും നീതിമാനായ ഒരു നേതാവിനെ തിരഞ്ഞെടുക്കുവാൻ സാധ്യമല്ല. ജനങ്ങൾ കള്ളം പറയുന്നവരെങ്കിൽ അവർ ഒരു കള്ളനെ നേതാവായി തിരഞ്ഞെടുക്കും. അസാന്മാർഗികമായി ജീവിക്കുന്നവരെല്ലാം കൂടി അത്തരത്തിലുള്ള ഒരാളെ നേതാവാക്കും. തങ്ങളെപ്പോലെയുള്ള ഒരുവനെ മതി മനുഷ്യർക്ക്. അതേ സുഹൃത്തെ, ഈ കാര്യത്തിൽ താങ്കൾക്ക് ദൈവത്തെ കളിപ്പിക്കുവാൻ സാധിക്കുമെന്ന് ചിന്തിക്കേണ്ട. ദൈവത്തോട് മത്സരിച്ച് ജയിച്ച ആരുമില്ല എന്നോർത്തു കൊള്ളണം. താങ്കൾ പാപം വിതച്ചാൽ പാപം തന്നെ കൊയ്യും. ഇത് ഒഴിച്ചുകൂടാത്തതാണ്. സ്വന്തം പരിശ്രമം കൊണ്ട് പാപത്തിന്റെ ഫലങ്ങളിൽ നിന്നും രക്ഷപ്പെടാം എന്ന് താങ്കൾ പ്രതീക്ഷിച്ചാൽ അത് ദൈവത്തെ കള്ളനാക്കുകയാണ് എന്ന് മാത്രമല്ല ബൈബിൾ വെറും മണ്ടത്തരവും എന്ന് സ്ഥാപിക്കുകയാണ്. ചിലർ പാപം ചെയ്ത് രക്ഷപ്പെടുന്നു എന്ന് ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ആരും അതുകൊണ്ട് രക്ഷപ്പെട്ടിട്ടില്ല എന്ന് മറക്കരുത്. താങ്കൾ അഹാബിനെയോ ഇസബേലിനെയോ ഇസ്കരിയോത്ത യൂദയെയോ വിളിച്ച് ചോദിച്ചാൽ സത്യം മനസ്സിലാകും. അവർ തീർച്ചയായും പറയും തങ്ങൾ പാപം കൊണ്ട് രക്ഷപ്പെട്ടില്ല എന്ന്. നമ്മുടെ നാട്ടിൽ തന്നെ ഇതിനകം ഉദാഹരണങ്ങളില്ലേ? അനേകം ഉദാഹരണങ്ങൾ. പാപത്തിൽ ജീവിച്ചാൽ അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരും സുഹൃത്തെ. വളരെ സൂക്ഷിക്കണം. ജീവിതം നശിപ്പിച്ച് കളയുവാനുള്ളതല്ല. നാം ഈ ആയുസിന് കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്. അതെ, നാം ഓരോരുത്തരും. പതിനാലാം വാക്യത്തിൽ കാണുന്നത്, അതുകൊണ്ട് നിന്റെ ജനത്തിന്റെ ഇടയിൽ ഒരു കലഹമുണ്ടാകും. യുദ്ധ ദിവസത്തിൽ സൽമാൻ ബെത് അർബേലിനെ നശിപ്പിച്ചതുപോലെ നിന്റെ എല്ലാ കോട്ടകൾക്കും നാശം വരും. അവർ അമ്മയെ മക്കളോടുകൂടെ തകർത്ത് കളഞ്ഞുവല്ലോ. അശൂരിലെ രാജാവായിരുന്ന സൽമനേസറിന്റെ പേര് ചുരുക്കി എഴുതിയതാണ് സൽമാൻ. ഗ്രീക്കുകാർ അർബേല എന്ന് വിളിക്കുന്ന സ്ഥലം തന്നെയാണ് ബെത് അർബേൽ. ഇത് രാജ്യത്തിന്റെ വടക്ക് ഭാഗമാണ്, ഗലീലയുടെ ഭാഗത്ത് ഉള്ള സ്ഥലം. ചരിത്രം പരിശോധിച്ച് ഈ ഭാഗത്ത് നടന്ന സംഭവം മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഈ സ്ഥലത്തൊരു യുദ്ധം നടന്നതായി നമുക്ക് ഊഹിക്കാം. അവർ അമ്മയെ മക്കളോടുകൂടെ തകർത്ത് കളഞ്ഞല്ലോ എന്നാണ് വായിച്ചത്. അശൂര്യർ മാത്രമല്ല, പിന്നീട് ബാബിലോന്യരും ചെയ്തിരുന്ന ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ബാബിലോനിൽ പ്രവാസത്തിലായിരുന്നപ്പോൾ ഇസ്രായേൽ മക്കൾ മുറയിടുമ്പോൾ ഈ കാര്യം പ്രത്യേകം പറയുന്നതായി നാം 137 സങ്കീർത്തനത്തിൽ വായിക്കുന്നു. നാശമടുത്തിരിക്കുന്ന ബാബേൽ പുത്രിയെ, നീ ഞങ്ങളോട് ചെയ്തതുപോലെ നിന്നോട് ചെയ്യുന്നവൻ ഭാഗ്യവാൻ. നിന്റെ കുഞ്ഞുങ്ങളെ പിടിച്ച് പാറമേൽ അടിച്ചു കളയുന്നവൻ ഭാഗ്യവാൻ. ബാബിലോന്യർ അക്കാലത്ത് നികൃഷ്ടമായ മൃഗീയമായ സംസ്കാരശൂന്യമായ മാർഗങ്ങൾ ഉപയോഗിച്ചാണ് യുദ്ധത്തിൽ മറ്റുള്ളവരെ നശിപ്പിച്ചത്. ഇന്നും ഇതിന് വലിയ വ്യത്യാസമൊന്നുമില്ല. അതിക്രൂരമായ മാർഗങ്ങൾ ഉപയോഗിച്ച് മറ്റുള്ളവരെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന സംസ്കാരശൂന്യർ, അവർ തീർച്ചയായും ചെയ്യുന്നത് ക്രൂരമാണ്. ഭക്ഷണ സാധനങ്ങളിൽ മായം ചേർക്കുന്നവർ, മോശമായ ഭക്ഷണം വിൽക്കുന്ന ഹോട്ടലുകൾ, ഇതൊക്കെ പിടിച്ചുപറിക്ക് തുല്യമായി ചെയ്യുന്ന കാര്യങ്ങളല്ലേ? പലിശ വാങ്ങുന്ന ബ്ലേഡ് കമ്പനിക്കാർ, കള്ളും ചാരായവും വാറ്റിയും വിറ്റും മറ്റു കുടുംബങ്ങൾ നശിപ്പിക്കുന്നവർ, അതിനനുമതി നൽകുന്നവർ, ഇവരൊക്കെ സംസ്കാരശൂന്യരല്ലാതെ ആരാണ്? തന്റെ ജോലിയിൽ വിശ്വസ്ത അല്ലാത്ത ഒരു സ്കൂൾ ടീച്ചർ തീർച്ചയായും കുട്ടികളുടെ ഭാവിയെ ക്രൂരമായി കൊല്ലുകയാണ്. നമുക്കിതിനകത്ത് എന്തെങ്കിലും പങ്കുണ്ടോ സ്നേഹിതരെ? മറ്റുള്ളവരോട് മൃഗീയമായി ഇടപെടുന്നവരോ നാം എന്ന് നമുക്ക് തന്നെ ഒന്ന് ചിന്തിക്കാം. 10-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യം കൂടി നോക്കാം. അങ്ങനെ തന്നെ അവർ നിങ്ങളുടെ മഹാദുഷ്ടത നിമിത്തം ബേഥേലിൽ വെച്ച് നിങ്ങൾക്കും ചെയ്യും. പുലർച്ചയ്ക്ക് ഇസ്രായേൽ രാജാവ് അശേഷം നശിച്ചു പോകും. ഒരു രാത്രി കൊണ്ട് അശൂര്യർ വന്ന് വടക്കേ രാജ്യത്തെ അശൂരിലേക്ക്, അത് അടിമത്തത്തിലേക്ക് കൊണ്ടുപോയി. ദൈവത്തെ മറന്നതിന്റെ ശിക്ഷ അവർ അനുഭവിക്കുവാൻ തുടങ്ങി. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ദൈവത്തെ കളിപ്പിച്ച് ദൈവത്തെ മറന്ന് നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും പുരോഗമിക്കുവാൻ സാധിക്കില്ല. അതിനു വേണ്ടിയിട്ടുള്ള നമ്മുടെ ശ്രമം നമ്മെ കൂടുതൽ അബദ്ധത്തിൽ കൊണ്ട് എത്തിക്കും. താങ്കളുടെ ജീവിതത്തിൽ ദൈവഹിതം മനസ്സിലാക്കി ദൈവഹിതപ്രകാരം ജീവിക്കുവാൻ ആകുന്നുവോ എപ്പോഴും ചിന്തിക്കുന്നതും ശ്രമിക്കുന്നതും? അങ്ങനെയുള്ള നല്ല ആഗ്രഹത്തെ എപ്പോഴും ദൈവം മാനിക്കും. അങ്ങനെയുള്ള ആഗ്രഹത്തെ, ആ കാര്യത്തിൽ നമ്മെ സഹായിക്കുവാൻ ദൈവം എപ്പോഴും തൽപരനാണ്. ദൈവവചനത്തിനനുസരിച്ച് നാം ജീവിക്കുവാൻ നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ ദൈവം നമ്മെ കൂടുതലായിട്ട് അനുഗ്രഹിക്കും.